Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം ശ്രോതാക്കളെ. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച ചടങ്ങിന്റെ വിവരണം കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. ലോകം മുഴുവനും ആകാംക്ഷയോടെ കാത്തിരുന്ന ദിനമാണ് 2011 മെയ് മാസം 1-ാം തീയതി. ജനങ്ങളുടെ പ്രിയങ്കരനായ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയെ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്ന ദിവസം ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും റോമിലേക്കായിരുന്നു. റോമൻ തെരുവുകൾ ലോകമെങ്ങും നിന്നുള്ള തീർത്ഥാടകരാൽ നിറഞ്ഞിരുന്നു. മെയ് 1-ാം തീയതി ഞായറാഴ്ച പുലർന്നത് ജനലക്ഷങ്ങളുടെ മനസ്സിൽ ആനന്ദ പൂമഴ പെയ്യിച്ചുകൊണ്ടാണ്. പ്രാർത്ഥനയും ആർപ്പുവിളികളും ആനന്ദാരവങ്ങളുമെല്ലാം ഇടകലർന്ന ഒരന്തരീക്ഷമായിരുന്നു വത്തിക്കാനിൽ. ചരിത്രത്തിലാദ്യമായി ഒരു മാർപ്പാപ്പയെ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത പിൻഗാമി വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയാണ്. ചടങ്ങിനായി പ്രാർത്ഥിച്ചൊരുങ്ങി വന്നു ചേർന്നിരുന്ന ജനസമൂഹങ്ങളെ എതിരേറ്റത് വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയ്ക്ക് മുൻപിലായി അതിമനോഹരമായി അലങ്കരിച്ചൊരുക്കിയിരുന്ന ബലിവേദിയാണ്. പത്രോസിന്റെ ചത്തുരത്തിൽ പനിനീർ പുഷ്പങ്ങളാൽ മനോഹരമായി അലങ്കരിച്ചിരുന്ന ബലിവേദിക്ക് മുന്നിലായി ഒരു പൂന്തോട്ടം തന്നെ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയോട് ജനങ്ങൾക്കുള്ള സ്നേഹാദരങ്ങളുടെ പ്രതീകമായി സംഘാടകർ ഒരുക്കിയിരുന്നു. വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടിരുന്ന ഇരിപ്പിടങ്ങളെല്ലാം നിമിഷങ്ങൾക്കുള്ളിലാണ് നിറഞ്ഞത്. വിശുദ്ധ പത്രോസിന്റെ ചത്തുരം തിങ്ങി നിറഞ്ഞതോടെ അങ്ങോട്ടുള്ള പ്രവേശനം അസാധ്യമായി തീർന്നു. പിന്നെ ചത്തുരത്തിനു ചുറ്റും ചത്തുരത്തിലേക്ക് നയിക്കുന്ന വിശാലമായ വിയാദി കോൺസിലിയാസിയോനെ പാതയിലേക്കും നീണ്ടു ജനസമുദ്രം. പ്രാദേശിക സമയം 9 മണിയോടെ ജൂബിലാത്തെ ദേയോ എന്ന പ്രവേശനഗാനം ആരംഭിച്ചു. പ്രവേശനഗാനത്തെ തുടർന്ന് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയ്ക്ക് ഏറ്റവും പ്രിയങ്കരമായിരുന്ന കരുണക്കൊന്ത ജനങ്ങൾ ഭക്തിപൂർവം ചൊല്ലുവാൻ ആരംഭിച്ചു. കരുണക്കൊന്തയുടെ ഓരോ ഭാഗവും ആരംഭിക്കുന്നതിനു മുൻപ് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ വിവിധ സന്ദർഭങ്ങളിലായി നൽകിയ സന്ദേശശകലങ്ങൾ ഉൾക്കൊള്ളുന്ന വിചിന്തനങ്ങൾ പോളിഷ്, ഇറ്റാലിയൻ, സ്പാനിഷ്, പോർച്ചുഗീസ്, ഇംഗ്ലീഷ്, തമിഴ്, സ്വാഹിലി എന്നീ 7 ഭാഷകളിലായി ഉണ്ടായിരുന്നു. ദൈവീക കാരുണ്യാപദാനം ആലപിച്ചുകൊണ്ട് കരുണക്കൊന്ത സമാപിച്ചതോടെ നീ പത്രോസാകുന്നു, നീയാകുന്ന പാറമേൽ എന്റെ സഭ സ്ഥാപിക്കും എന്ന ക്രിസ്തു വചനാധിഷ്ഠിതമായ ഗാനം മനോഹരമായി ഗായകസംഘം ആലപിക്കുന്നതിനിടയിൽ തിരുവസ്ത്രങ്ങളണിഞ്ഞ കാർമ്മികരും സഹായികളും ബലിവേദിയിലേക്ക് പ്രദക്ഷിണമായി വന്നുകൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിലായി പേപ്പൽ വാഹനത്തിൽ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയും. മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ച ചടങ്ങിൽ കർദിനാൾമാരും മെത്രാപ്പോലീത്തമാരും മെത്രാന്മാരും വൈദികരുമടങ്ങുന്ന വലിയൊരു സംഘം സഹകാർമ്മികരായിട്ടുണ്ടായിരുന്നു. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ അൾത്താരയ്ക്ക് ചുറ്റും ധൂപാർപ്പണം നടത്തിയ ശേഷം സാഘോഷമായ ദിവ്യബലി ആരംഭിച്ചു. അനുതാപകർമ്മത്തെ തുടർന്നായിരുന്നു വാഴ്ത്തപ്പെട്ട പദപ്രഖ്യാപന കർമ്മം. റോം രൂപതയുടെ വികാരി ജനറൽ കർദിനാൾ അഗസ്തീനോ വല്ലിനി ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുടെ നാമകരണ നടപടികൾക്ക് നേതൃത്വം നൽകുന്ന പോസ്റ്റുലേറ്റർ മോൺസിഞ്ഞോർ സ്ലവോമി റോദർ എന്നിവർ ഒന്നിച്ച് മാർപ്പാപ്പയുടെ പക്കലെത്തി ധന്യനായ ദേവദാസൻ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയെ വാഴ്ത്തപ്പെട്ടവനായി പരസ്യമായി പ്രഖ്യാപിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. തദനന്തരം ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുടെ ജീവചരിത്രം കർദിനാൾ അഗസ്തീനോ വല്ലിനി വായിച്ചു. ജീവചരിത്ര പാരായണത്തെ തുടർന്ന് ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ 2-ാം ജോൺ പോൾ മാർപ്പാപ്പയെ വാഴ്ത്തപ്പെട്ടവനായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു.
ഔക്ടോറിതാതെ നോസ്ട്ര അപ്പോസ്തോലിക ഫാക്കുൽതാതെം ഫാചിമുസ് ഉത് വെനറാബിലി സെർവസ് ദേ യോഹന്നസ് പൗലോസ് സെക്കൻഡസ് പാപ്പ ബിയാതി നോമിനി ഇൻ പോസ്ട്രം അപ്പെലിതുർ Iusque festum die altera et vicesima octobris in locis et modis iuris statutis quotannis celebrare possit in nomine Patris et Filii et Spiritus Sancti.
കാനോനിക നിയമം അനുസരിച്ച് വാഴ്ത്തപ്പെട്ടവന്റെ തിരുനാൾ ആഘോഷിക്കുന്ന സ്ഥലങ്ങളിൽ ഒക്ടോബർ 22-ാം തീയതി തിരുനാൾ ദിനമായിരിക്കുമെന്നും പാപ്പ തദ്ദവസരത്തിൽ പ്രഖ്യാപിച്ചു. വാഴ്ത്തപ്പെട്ട പദപ്രഖ്യാപനത്തെ തുടർന്ന് ബലിവേദിക്കു പിന്നിലായി വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കായുടെ മേൽഭാഗത്ത് തയ്യാറാക്കപ്പെട്ടിരുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു വലിയ ഛായാചിത്രം ജനങ്ങളുടെ നിലയ്ക്കാത്ത കയ്യടിക്കിടയിൽ അനാച്ഛാദം ചെയ്യപ്പെട്ടു. വാഴ്ത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുശേഷിപ്പ് അൾത്താരയ്ക്ക് സമീപം പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ടിരുന്ന പീഠത്തിനുമേൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. തുടർന്ന് കർദിനാൾ വല്ലീനി മാർപ്പാപ്പയ്ക്ക് കൃതജ്ഞത രേഖപ്പെടുത്തി. സമിതി പ്രാർത്ഥനയ്ക്കു ശേഷം ദൈവവചന പ്രഘോഷണ കർമ്മത്തിനായി ഏവരും ഇരുന്നു. പോളിഷ് ഭാഷയിലെ ഒന്നാം വായനയെ തുടർന്ന് റോം രൂപതയുടെ ഗായകസംഘം പ്രതിവചന സങ്കീർത്തനം ലത്തീൻ ഭാഷയിൽ ആലപിച്ചു. രണ്ടാം വായന ആംഗല ഭാഷയിലായിരുന്നു. ഹല്ലേലൂയ ഗീതികൾക്കു ശേഷം ഡീക്കൻ വില്യം റോലെ ലത്തീൻ ഭാഷയിൽ സുവിശേഷം വായിച്ചു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളായിരുന്നു വചനഭാഗം. സുവിശേഷ വായനയെ തുടർന്ന് മാർപ്പാപ്പ സുവിശേഷ സന്ദേശം നൽകി. പ്രിയ സഹോദരീ സഹോദരന്മാരെ, 6 വർഷങ്ങൾക്കു മുൻപ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷകളിൽ പങ്കുകൊള്ളുവാനാണ് നാം ഈ ചത്തുരത്തിൽ ഒന്നുചേർന്നത്. അദ്ദേഹത്തിന്റെ വേർപാടിൽ ഏറെ ദുഃഖിതരായിരുന്നു അന്നു നാം. അതേസമയം അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും, പ്രത്യേകിച്ച് സഹനത്തിൽ അദ്ദേഹം നൽകിയ സാക്ഷ്യത്തിന്റെ ഫലമായി അളവില്ലാത്ത കൃപയാണ് റോമിനും ലോകത്തിനു മുഴുവനും ലഭിച്ചത്. അദ്ദേഹത്തിന്റെ വിശുദ്ധിയുടെ പരിമളം നമുക്ക് അനുഭവവേദ്യമായിരുന്നു. ദൈവജനം പല വിധത്തിൽ അദ്ദേഹത്തോട് വണക്കം പ്രകടിപ്പിക്കുവാൻ ആരംഭിച്ചിരുന്നു. അതുകൊണ്ടാണ് സഭയുടെ കാനോനിക നിയമങ്ങളോടുള്ള പൂർണ്ണ ആദരവോടെ തന്നെ അദ്ദേഹത്തിന്റെ നാമകരണ നടപടികൾ എത്രയും വേഗം ആരംഭിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചത്. ഇപ്പോൾ ആ ദിനം സമാഗതമായിരിക്കുന്നു. ദൈവത്തിന് സംപ്രീതികരമായിരുന്നതിനാൽ അത് വളരെ വേഗം സമാഗതമായി. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി റോമിലേക്ക് വന്നെത്തിയിരിക്കുന്ന ഏവർക്കും, കർദിനാൾമാർക്കും, പൗരസ്ത്യസഭകളിലെ പാത്രിയാർക്കീസുമാർക്കും, മെത്രാന്മാർക്കും, വൈദികർക്കും, ഔദ്യോഗിക പ്രതിനിധി സംഘങ്ങൾക്കും, സ്ഥാനപതിമാർക്കും, പൗരാധികാരികൾക്കും, സന്യസ്തർക്കും, അൽമായ വിശ്വാസികൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞ മാർപ്പാപ്പ ടെലിവിഷനിലൂടെയും റേഡിയോയിലൂടെയും ചടങ്ങുകൾ കാണുന്നവർക്കും ശ്രവിക്കുന്നവർക്കും ആശംസകൾ നേർന്നു. മെയ് 1 ഞായറാഴ്ച ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നതിനുള്ള ദിനമായി തിരഞ്ഞെടുക്കുവാൻ നിരവധി കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞ മാർപ്പാപ്പ ഉത്ഥാനകാലത്തിലെ 2 ഞായറാഴ്ച ദൈവീക കാരുണ്യത്തിന്റെ ദിനമായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരുന്നുവെന്നും അനുസ്മരിച്ചു. ദൈവീക കാരുണ്യ തിരുനാളിന്റെ തലേനാളായിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞത്. കൂടാതെ മരിയൻ മാസമായ മെയ് 1 പ്രഥമ ദിനം കൂടിയാണ് 1-ാം തീയതി. അതിനും പുറമെ ആരാധനക്രമപ്രകാരം തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാൾ ദിനമാണ് മെയ് 1. കാലത്തിലൂടെയും സമയത്തിലൂടെയുമുള്ള നമ്മുടെ തീർത്ഥാടനത്തിൽ നമ്മെ സഹായിക്കുകയും പ്രാർത്ഥനയാൽ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന വിവിധങ്ങളായ ഘടകങ്ങളാണ് ഇവയെല്ലാം. എന്നാൽ സ്വർഗത്തിൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും മധ്യേ മറ്റൊരാഘോഷം നടക്കുകയാണ്. ദൈവം ഏകമാണ്. സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നമ്മുടെ കർത്താവായ ക്രിസ്തുവും ഏകമാണ്. ഈ നിമിഷങ്ങളിൽ മറ്റേതു നിമിഷത്തെക്കാളും ഉപരിയായി നാമും സ്വർഗത്തിലെ ആരാധനാഘോഷങ്ങളിൽ പങ്കുചേരുകയാണ്. കാണാതെ വിശ്വസിക്കുന്നവർ അനുഗ്രഹീതർ എന്ന് സുവിശേഷത്തിൽ ക്രിസ്തു പ്രഘോഷിക്കുന്നു. വിശ്വാസമാകുന്ന സുവിശേഷ ഭാഗ്യത്തെക്കുറിച്ചാണ് ക്രിസ്തു ഇവിടെ പ്രഘോഷിക്കുന്നത്. വാഴ്ത്തപ്പെട്ട പദപ്രഖ്യാപന ചടങ്ങിനായി ഇവിടെ ഒന്നുചേർന്നിരിക്കുന്ന നമ്മെ സംബന്ധിച്ച് ഇത് കൂടുതൽ സ്പർശനീയമാണ്. തന്റെ സഹോദരരെ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പത്രോസിന്റെ പിൻഗാമിയായ ഒരു മാർപ്പാപ്പയെയാണ് ഈ ചടങ്ങിൽ നാം വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ഉദാരവും ശക്തവും അപ്പോസ്തോലികവുമായ വിശ്വാസത്താൽ വാഴ്ത്തപ്പെട്ടവനാണ്. കർത്താവായ ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് പിതാവ് ശിമയോന് വെളിപ്പെടുത്തിക്കൊടുത്തു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന ക്രിസ്തുവചനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ നിത്യസൗഭാഗ്യം പൂർണ്ണമായി ഉൾക്കൊണ്ടിരിക്കുന്നു. വിശ്വാസത്തിന്റെ സുവിശേഷ ഭാഗ്യമാണ് ക്രിസ്തുവിന്റെ സഭയ്ക്കു വേണ്ടി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പിതാവായ ദൈവത്തിൽ നിന്നും സ്വീകരിച്ചത്. സുവിശേഷത്തിൽ മറ്റാരേക്കാളും ദൃശ്യമായ മറ്റൊരനുഗ്രഹീത വ്യക്തിയെ നാം കാണുന്നുണ്ട്. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയെന്ന് കർത്താവിനെ ഗർഭം ധരിച്ച മറിയത്തോട് വിശുദ്ധ എലിസബത്ത് ഘോഷിക്കുന്നു. വിശ്വാസമെന്ന പുണ്യത്തിന്റെ മകുടോദാഹരണമായ പരിശുദ്ധ കന്യകാമറിയത്തിന് സമർപ്പിച്ചിരിക്കുന്ന മാസത്തിന്റെ പ്രഥമ ദിനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെടുന്നതിൽ നമുക്ക് ആനന്ദിക്കാം. രണ്ടാം വായനയിലും വിശ്വാസത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ആത്മീയ ഉത്സാഹത്തോടെ വിശുദ്ധ പത്രോസ് അപ്പോസ്തോലൻ പുതുതായി ജ്ഞാനസ്നാനം സ്വീകരിച്ചവരുടെ പ്രത്യാശയുടെയും ആനന്ദത്തിന്റെയും കാരണത്തെക്കുറിച്ച് പറയുന്നു. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാജ്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. അങ്ങനെ വിശ്വാസത്തിന്റെ ഫലമായി ആത്മാവിന്റെ രക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു. വിശ്വാസത്തിന്റെ വാതിൽ തുറക്കുന്ന യാഥാർത്ഥ്യമാണ് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വ്യക്തിത്വത്തെക്കുറിച്ചാണ് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ തുടർന്ന് സംസാരിച്ചത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഉത്ഥിതനായ ക്രിസ്തുവിന്റെ ആത്മീയ പ്രകാശത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവനും ആദരണീയനുമായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ നാം ദർശിക്കുകയാണ്. സ്വർഗത്തിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യേ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പേരും എഴുതപ്പെട്ടിരിക്കുകയാണ്. രണ്ടാം വത്തിക്കാൻ സുനഹദോസ് പ്രമാണരേഖയായ ലൂമൻ ജെൻസിയം പഠിപ്പിക്കുന്ന ക്രൈസ്തവ ജീവിതത്തിന്റെ ഉത്തുംഗമായ വിശുദ്ധിയിലേക്കുള്ള സാർവത്രിക വിളി ശക്തമായി ഊന്നിപ്പറഞ്ഞ വ്യക്തിയായിരുന്നു 27 വർഷക്കാലത്തെ പൊന്തിഫിക്കേറ്റിൽ ഏറ്റവുമധികം വിശുദ്ധരെയും വാഴ്ത്തപ്പെട്ടവരെയും പ്രഖ്യാപിച്ച അദ്ദേഹം. ദൈവജനമായ നാം എല്ലാവരും, മെത്രാന്മാരും വൈദികരും സമർപ്പിതരും അൽമായരുമെല്ലാം നമ്മുടെ സ്വർഗീയ ഭവനത്തിലേക്കുള്ള തീർത്ഥയാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രക്കോവിലെ സഹായ മെത്രാൻ എന്ന നിലയിൽ രണ്ടാം വത്തിക്കാൻ സുനഹദോസിന്റെ തുടക്കം മുതൽ അവസാനം വരെ പങ്കെടുത്ത ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുസഭയെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ അവസാന അധ്യായം പൂർണമായും പരിശുദ്ധ മറിയത്തിനുവേണ്ടി സമർപ്പിക്കുന്നത് സഭ മുഴുവനും എല്ലാ ക്രൈസ്തവർക്കും വിശുദ്ധിയുടെ പ്രതീകവും മാതൃകയുമാണ് രക്ഷകന്റെ മാതാവായ മറിയം എന്നതുകൊണ്ടാണ് എന്ന് നന്നായി മനസ്സിലാക്കിയിരുന്നു. യുവാവായിരിക്കുമ്പോൾ ഈ രഹസ്യം തിരിച്ചറിഞ്ഞ വാഴ്ത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ ജീവിതത്തിലുടനീളം അത് ഗാഢമായി വളർത്തിക്കൊണ്ടുവന്നു. അദ്ദേഹം മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടതുമുതൽ പരിശുദ്ധ മറിയത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് എം എന്ന അക്ഷരം തന്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരുന്നു. മോന്തെഫോർത്തയിലെ വിശുദ്ധ ലൂയി മരിയയുടെ പ്രാർത്ഥനയിൽ നിന്നാണ് ഞാൻ പൂർണമായും അങ്ങയുടേതാണ്, എന്റെ എല്ലാമായി ഞാനങ്ങയെ സ്വീകരിച്ചിരിക്കുന്നു എന്ന തന്റെ സൂക്തവാക്യം അദ്ദേഹം സ്വീകരിച്ചത്. തന്റെ മരണപത്രത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതി, 1978 ഒക്ടോബർ 16 തീയതി കർദിനാൾമാർ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തതിനു ശേഷം പോളണ്ടിലെ പ്രൈമേറ്റ് കർദിനാൾ സ്റ്റീഫൻ വിസ്നിസ്കി എന്നോട് പറഞ്ഞു, സഭയെ മൂന്നാം സഹസ്രാബ്ദത്തിലേക്ക് നയിക്കുകയാണ് പുതിയ മാർപ്പാപ്പയുടെ ദൗത്യമെന്ന്. മാർപ്പാപ്പ തുടർന്നെഴുതുകയാണ്, രണ്ടാം വത്തിക്കാൻ സുനഹദോസിനെ പ്രതി പരിശുദ്ധാത്മാവിന് ഞാൻ നന്ദി പറയുകയാണ്. സുനഹദോസിനോട് സഭ മുഴുവനും എന്ന പോലെ ഞാനും അത്യധികം കടപ്പെട്ടവനാണ്. 20th century നമുക്ക് നൽകിയ ഈ വലിയ നിധി വരും തലമുറകൾക്കും കൂടി വേണ്ടിയുള്ളതാണ് എന്ന് എനിക്കുറപ്പുണ്ട്. തന്നെ പ്രത്യേകമായ ദൗത്യത്തിനുവേണ്ടി തിരഞ്ഞെടുത്ത നിത്യയിടയനോട് മരണപത്രത്തിൽ പ്രത്യേകം നന്ദി പറയുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്തായിരുന്നു ആ ലക്ഷ്യമെന്ന് തന്റെ പ്രഥമ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് എന്ന് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ വിശദീകരിച്ചു.
ഭയപ്പെടേണ്ട,
തുറക്കുവിൻ, ക്രിസ്തുവിനായി വാതിലുകൾ തുറക്കുവിൻ. മാർപ്പാപ്പയായി സ്ഥാനമേറ്റ ശേഷം അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾ പ്രാവർത്തികമാക്കുന്നതിനും അദ്ദേഹം മുൻപന്തിയിലായിരുന്നുവെന്നും മാർപ്പാപ്പ അനുസ്മരിച്ചു. സമൂഹം, സംസ്കാരം, രാഷ്ട്രീയം, സാമ്പത്തിക വ്യവസ്ഥിതികൾ, അങ്ങനെയെല്ലാം അദ്ദേഹം ക്രിസ്തുവിനായി തുറന്നു. ദൈവത്തിൽ നിന്നു ലഭിച്ച വലിയ ശക്തിയോടെയാണ് അദ്ദേഹം അത് ചെയ്തത്. ക്രൈസ്തവരെന്ന് വിളിക്കപ്പെടുന്നതിൽ ഭയപ്പെടരുതെന്ന് അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചു. ഒരു വാക്യത്തിൽ പറഞ്ഞാൽ സത്യത്തെ ഭയപ്പെടേണ്ടതില്ല എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. കാരണം സ്വാതന്ത്ര്യത്തിന്റെ ഉറപ്പാണ് സത്യം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മനുഷ്യരക്ഷകനായ ക്രിസ്തുവിൽ വിശ്വസിക്കുവാനുള്ള കരുത്ത് അദ്ദേഹം നമുക്ക് നൽകി. കരോൾ വോയ്റ്റീവ പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മാർക്സിസവും ക്രൈസ്തവ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചുള്ള ആഴമായ അവബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇവ രണ്ടും മനുഷ്യനെ എങ്ങനെയാണ് കാണുന്നത് എന്നതിന്റെ വെളിച്ചത്തിലാണ് അവയുടെ വ്യത്യാസം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത്. അദ്ദേഹത്തിന്റെ സന്ദേശം ഇതായിരുന്നു: സഭയുടെ മാർഗം മനുഷ്യനാണ്, മനുഷ്യന്റെ മാർഗമാകട്ടെ ക്രിസ്തുവും. ഈ സന്ദേശത്തിലൂടെ സഭയെ പ്രത്യാശയുടെ സ്പന്ദനത്തിലേക്ക് അദ്ദേഹം നയിച്ചു. ക്രൈസ്തവ മതത്തെ പ്രത്യാശയുടെ മതമായി അദ്ദേഹം പുനരുദ്ധരിച്ചു. മാർക്സിസവും പുരോഗമന പ്രത്യയശാസ്ത്രങ്ങളും തകർത്തുകൊണ്ടിരിക്കുന്ന പ്രത്യാശയുടെ സ്പന്ദനം അദ്ദേഹം ക്രൈസ്തവികതയ്ക്ക് വേണ്ടി വീണ്ടെടുത്തു. നീതിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള നമ്മുടെ തീവ്രാഭിലാഷം, ക്രിസ്തുവിനോടുള്ള വ്യക്തിപരവും കൂട്ടായ്മയുടേതുമായ അസ്തിത്വത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കണമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോട് തനിക്കുണ്ടായിരുന്ന വ്യക്തിപരമായ അടുപ്പത്തെക്കുറിച്ച് പ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് പരാമർശിച്ച മാർപ്പാപ്പ അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ അദ്ദേഹത്തോട് തനിക്കുണ്ടായിരുന്ന മതിപ്പും ആദരവും അദ്ദേഹത്തോടൊത്ത് പ്രവർത്തിക്കുവാൻ ആരംഭിച്ചതോടെ വർദ്ധിക്കുകയായിരുന്നുവെന്നും പറഞ്ഞു. എത്രമാത്രം തിരക്കുണ്ടെങ്കിലും ഗാഢമായ പ്രാർത്ഥനയിൽ മുഴുകുമായിരുന്ന അദ്ദേഹത്തിന്റെ ആത്മീയതയും സഹനത്തിൽ പോലും അദ്ദേഹം പ്രകടിപ്പിച്ച വിശ്വാസ ദൃഢതയും തന്നെ വളരെയേറെ സ്പർശിച്ചിരുന്നുവെന്ന് പറഞ്ഞ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ എളിമയാണ് ശാരീരിക ശക്തി ക്ഷയിച്ച സമയത്തു പോലും സഭയെ മുന്നോട്ട് നയിക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചതെന്നും പ്രസ്താവിച്ചു. പ്രിയ രണ്ടാം ജോൺ പോൾ മാർപ്പാപ്പ, വിശ്വസിച്ചതിനാൽ അങ്ങ് വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്നു. സ്വർഗത്തിൽ നിന്നുകൊണ്ട് ദൈവജനത്തിന്റെ വിശ്വാസം ബലപ്പെടുത്തേണമേ എന്ന പ്രാർത്ഥനയോടെയാണ് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. വചനപ്രഘോഷണത്തെ തുടർന്ന് വിശ്വാസ പ്രമാണം ഏവരും ഏറ്റുചൊല്ലി. സ്പാനിഷ്, ഫ്രഞ്ച്, റഷ്യൻ, ജർമ്മൻ, ഇംഗ്ലീഷ് എന്നീ അഞ്ചു ഭാഷകളിലായിരുന്നു വിശ്വാസികളുടെ പ്രാർത്ഥന. തുടർന്ന് കാഴ്ചവയ്പോടെ ദിവ്യകാരുണ്യ കർമ്മങ്ങൾ ആരംഭിച്ചു. വിശ്വാസികൾക്ക് ദിവ്യകാരുണ്യം നൽകുന്നതിന് വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിൽ മാത്രം 500 വൈദികരുണ്ടായിരുന്നു. ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മത്തിനു ശേഷം ഏതാനും നിമിഷത്തെ നിശബ്ദതയ്ക്കു ശേഷം മാർപ്പാപ്പ ദിവ്യഭോജന പ്രാർത്ഥന ആരംഭിച്ചു. സ്വർലോക റാണി എന്ന പരമ്പരാഗത ഗാനം ഗായക സംഘം ആലപിച്ചതോടെ ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയവരെ വിവിധ ഭാഷകളിൽ അഭിവാദ്യം ചെയ്ത മാർപ്പാപ്പ ത്രികാല പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥനയ്ക്കൊടുവിൽ മാർപ്പാപ്പ അപ്പോസ്തോലിക് ആശീർവാദം നൽകി.
ഡോമിനസ് വോബിസ് കും. സിറ്റ് നോമൻ ഡോമിനി ബെനിഡിക്ടം. Adiutorium nostrum in nomine Domini. Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
സമാപന ഗാനമായി ആലപിക്കപ്പെട്ടത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാഴ്ത്തപ്പെട്ട പദപ്രഖ്യാപന ചടങ്ങിനോടനുബന്ധിച്ച് പ്രത്യേകമായി തയ്യാറാക്കിയ ഗാനമാണ്. ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ രണ്ടാം ജോൺ പോൾ മാർപ്പാപ്പയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച ചടങ്ങിന്റെ വിവരണമാണ് ഈ പ്രക്ഷേപണത്തിൽ നിങ്ങൾ കേട്ടത്. ഇതോടെ മലയാള പരിപാടികൾ സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.